Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. In this, we are about to listen Keno Upanishad, presented by Swami Nirmalananda Giri. Thank you. Om Namah Shivaya.
പ്രതിബോധവിദിതം മതം അമർത്തത്വം ഹി വിന്ദതേ ആത്മനാ വിന്ദതേ വീര്യം വിദ്യയാ വിന്ദതേ അമൃതം സർവേ പ്രത്യയ വിഷയീ ഭവന്തി യസ്യ സ ആത്മാ സർവബോധാൻ പ്രതിബുദ്ധ്യതേ സർവപ്രത്യദർശി ചിത് ശക്തിസ്വരൂപമാത്ര പ്രതീരേവ പ്രത്യേഷു അവിശിഷ്ടതയാലക്ഷ്യത്തെ നാന്യദ്വാരം ആത്മനോ വിജ്ഞാനായ അത പ്രത്യയ പ്രത്യേകാത്മതയാ വിദിതം ബ്രഹ്മ യഥാ തഥാ തത്മതം തഥാ തത് സമ്യക് ദർശനം ഇത്യർത്ഥ പ്രതിബോധവിദിതം മതം. അതിൻ്റെ ഭാഷ്യമാണ് ഇതുവരെ വായിച്ചത്. തന്മതം ഭാഷകാരൻ പറഞ്ഞു തത് സമ്യക് ദർശനം, അത് സമ്യക് ദർശനമാണ്. മതം എന്ന് പറഞ്ഞാൽ ഇവിടെ സമ്യക് ദർശനം എന്നാണ് ഭാഷകാരൻ വ്യാഖ്യാനിച്ചിരിക്കുന്നത്. പറഞ്ഞു യഥാ തഥാ തന്മതം, യഥാ ബ്രഹ്മവിദിതം തഥാ തത് സമ്യക് ദർശനം തഥാ തന്മതം. യഥാ തഥാ ഇവിടെ കൂടിച്ചേർത്തോടെ ഇവിടെ കൂടിച്ചേർത്തു യഥാ വിദിതം തഥാ തത് സമ്യക് ദർശനം. എപ്പോഴാണോ അതിനെ അങ്ങനെ അറിയുന്നത്, അല്ലെങ്കിൽ എപ്പോഴാണോ അതങ്ങനെ അറിയപ്പെടുന്നത്, അപ്പോൾ അത് സമ്യക് ദർശനമായി, ആത്മദർശനമായി, അല്ലെങ്കിൽ ബ്രഹ്മദർശനമായി, യഥാർത്ഥാനുഭവമായി, അപരോക്ഷ ജ്ഞാനമായി എന്നൊക്കെ പറയാം. ഇപ്പോ പ്രതിബോധവിദിതം യഥാ തഥാ തത്സമ്യ ദർശനം, പ്രതിബോധവിദിതമാകുന്നത് എന്ത്? ബ്രഹ്മം. ബ്രഹ്മം പ്രതിബോധവിദിതമാകുന്നത് എപ്പോഴാണോ അപ്പോൾ അത് സമ്യക് ദർശനമായി, യഥാർത്ഥ അനുഭവമായി എന്നാണ്. ആത്മാനുഭവമായി, ബ്രഹ്മത്തെക്കുറിച്ച് ഉള്ള അനുഭവമായി എന്നാണ്. പ്രതിബോധവിദിതം ഇങ്ങനെ വ്യാഖ്യാനിച്ചു. ഓരോ ബോധത്തിലും എന്ന് പറഞ്ഞാൽ സർവബോധത്തിലും, സർവബോധത്തിലും എപ്പോഴാണോ ബ്രഹ്മം വിദിതമാകുന്നത്, അതാണ് അതിൻ്റെ സാമാന്യാർത്ഥം. സർവബോധത്തിലും എപ്പോഴാണോ ബ്രഹ്മം വിദിതമാകുന്നത് അപ്പോൾ അത് യഥാർത്ഥ ബ്രഹ്മാനുഭവമായി എന്നാണ്. ഓരോ ബോധത്തിലും എങ്ങനെ അത് വിദിതമാകണം, എങ്ങനെ അറിയപ്പെടണം, അതിന് ഭാഷകാരൻ പറഞ്ഞു പ്രത്യേകാത്മതയ സർവപ്രത്യങ്ങളുടെയും പ്രത്യേക സ്വരൂപമായി സർവബോധങ്ങളുടെയും സർവബോധം എന്ന് പറഞ്ഞാൽ സർവറിവും. ഉദാഹരണം ജാഗ്രത തന്നെ, ജാഗ്രത സ്വപ്നമോ ഏതായാലും മുഖ്യമായ ജാഗ്രത, ജാഗ്രതത്തിലെ ഈ സർവ അനുഭവങ്ങളും ജാഗ്രതത്തിലെ അനുഭവങ്ങൾ എന്ന് പറയുമ്പോൾ ജാഗ്രത വേറെ അനുഭവം വേറെ അങ്ങനെയില്ല. ജാഗ്രത തന്നെ ഒരനുഭവമാണ്, പക്ഷെ അത് ഏകരൂപത്തിലുള്ള അനുഭവമല്ല. ജാഗ്രതത്തിലെ അനുഭവങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു, അതുകൊണ്ട് പറഞ്ഞ് സർവ്വ അനുഭവങ്ങൾ കൊണ്ട് പ്രതിബോധം എന്ന് പറഞ്ഞു. പ്രതിബോധമെന്ന് പറഞ്ഞാൽ സർവബോധമെന്ന് പറഞ്ഞാൽ ഒരർത്ഥം തന്നെ. സർവബോധവും വെച്ചാൽ വസ്തുത ജാഗ്രത നമുക്കൊരു ബോധമെന്ന് പറയാം, സ്വപ്നത്തിന് മറ്റൊരു ബോധമെന്ന് പറയാം, സുഷുപ്തിയെ മറ്റൊരു ബോധമെന്ന് പറയാം. പക്ഷെ ജാഗ്രത എന്നുള്ളതിനൊക്കെ അത് ഏകമാണെങ്കിലും അത് നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നു, അതുകൊണ്ട് തന്നെ പ്രതിബോധമെന്ന് പറയും. ആ സർവബോധങ്ങളിലും ബ്രഹ്മത്തെ അറിയുക എന്ന് പറഞ്ഞാൽ രണ്ട് ഒന്ന് പറഞ്ഞു എന്താണോ സർവപ്രത്യയദർശി അങ്ങനെ അറിയുക, അതുതന്നെയാണ് സർവപ്രത്യയ പ്രത്യേകാത്മാ, അത് തന്നെ പറയുന്നത് സർവപ്രത്യയ സാക്ഷി, അങ്ങനെ അറിയണം ബ്രഹ്മത്തെ. ഭാഷ്യത്തിൽ ഭാഷ്യകാരൻ എപ്പോഴും ശ്രമിക്കുന്നത് എന്താണ് ബ്രഹ്മം എന്നുള്ളത് വെളിപ്പെടുത്താനാണ്. എന്താണ് ബ്രഹ്മം എന്നുള്ളത് ശ്രുതി വെളിപ്പെടുത്തുന്ന ബ്രഹ്മം, അതെന്താണ് ബ്രഹ്മം എന്ന് പറയുന്ന ഒരു കാര്യം നമ്മുടെ സാധാരണ ചർച്ചയ്ക്ക് വരുന്ന കാര്യമുണ്ട്. ശ്രുതിയുടെ ഗമ്യം ഭാഷകാരൻ പറഞ്ഞു, ശ്രുതി മാത്രമേ അതിനെ വെളിപ്പെടുത്തുന്നുള്ളൂ, അതല്ലാതെ നമ്മുടെ ചർച്ചയ്ക്ക് വരുന്ന ഒരു കാര്യമില്ല ബ്രഹ്മം. അതിനെ വെളിപ്പെടുത്തുക, അതാണ് ഭാഷ. നമ്മുടെ ചർച്ചയ്ക്ക് ശ്രുതിയുടെ സഹായമില്ലാതെ തന്നെ വരുന്നതാണ് ആത്മാവ്. ആത്മാവ് നമ്മുടെ ചിന്തയ്ക്ക് വിഷയമാകുന്നത് ശ്രുതിയുടെ ആവശ്യം, അല്ലാതെ തന്നെ നമ്മൾ ചിന്ത ചെയ്യുന്നൊരു കാര്യമാണ് ആത്മാവ്. പലതരത്തിൽ അതിന് ചിലപ്പോൾ നമ്മൾ ശരീരമായിട്ട് ധരിച്ചെന്നിരിക്കും, മറ്റെന്തെങ്കിലുമായി ധരിച്ചെന്നിരിക്കും, അത് സഹജമായി ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. അഹം എന്നുള്ള ബോധം അത് ശ്രുതിയിലൂടെയല്ല നമ്മൾ അറിയുന്നു, സ്വയം അറിയുന്നു. മറ്റൊന്നിൻ്റെ സഹായമില്ലാതെ സ്വബോധം തന്നെ വെളിപ്പെടുത്തുന്ന ഒന്നാണ്, അത് സഹജമാണ്. ആത്മാവിനെ കുറിച്ചുള്ള ചിന്ത, ആത്മാവിനെ കുറിച്ചുള്ള ചർച്ച സ്വാഭാവികമായി വരുന്നതാണ്. പിന്നെ ഭാഷ്യകാരൻ എന്താ ചെയ്യുന്നത്, ഈ ശ്രുതി വെളിപ്പെടുത്തുന്ന ആത്മാവും താൻ സ്വയം അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ആത്മാവും ഇത് രണ്ടും ഒന്ന് തന്നെ. ശ്രുതി ബ്രഹ്മം എന്ന് പറയുന്നത് തന്നെയാണ് താൻ സദാ സ്വയം ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ആത്മാവ്, അത് ബോധ്യപ്പെടുത്തുകയാണ് ഭാഷകാരത്തിൽ. ഇത് രണ്ടും ഒന്നാണെന്ന് പറയും. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് വിദിതം ബ്രഹ്മ യഥാർത്ഥത, ആ ബ്രഹ്മത്തെ ശ്രുതി ബോധിപ്പിക്കുന്ന ആ ബ്രഹ്മത്തെ എപ്പോഴാണോ പ്രത്യേകാത്മാവായി, അങ്ങനെ സർവപ്രത്യയ സാക്ഷിയായി, സർവപ്രത്യയ ദർശിയായി, അറിയുന്നത്. ഇതിനെ രണ്ടിനെയും കൂട്ടിമുട്ടിക്കുക, അതാണ് ഭാഷ്യത്തിന്റെ ഫലം. ഭാഷ്യക്കാരന്റെ ജോലി അതാണ്. അതിന് ഇവിടെ ശ്രുതി പറയുന്ന ഏറ്റവും ലളിതമായ മാർഗം ഇതാണ്. സർവബോധവും ആർക്കാണോ വിഷയമായിരിക്കുന്നത്. സർവവിഷയങ്ങളും കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു ബോധത്തിന് വിഷയമായിരിക്കുന്നു. സർവബോധങ്ങളും ആർക്കാണോ വിഷയമായിരിക്കുന്നത്, സർവബോധങ്ങളെയും ആരാണോ സദാ സാക്ഷാത്കരിക്കുന്നത്, ആ ബോധത്തെ സാക്ഷാത്കരിക്കുന്നവൻ, അതാണ് ശ്രുതി വെളിപ്പെടുത്തിയിരിക്കുന്ന ബ്രഹ്മം. അതിനെ തന്നെയാണ് ആത്മാവെന്ന് പറയുന്നത്. ഇതാണ് സമ്യക് ദർശനം, ആത്മദർശനം. അതാണ് പ്രതിബോധവിദിതം മതം. പ്രതിബോധവിദിതമാണ് സമ്യക് ദർശനം. എന്തിനെ സംബന്ധിച്ചുള്ള? ആത്മാവിനെ സംബന്ധിച്ചുള്ള, ബ്രഹ്മത്തെ സംബന്ധിച്ചുള്ള സമ്യക് ദർശനം. അപ്പോൾ അവിടെ സർവബോധത്തിനും ആത്മാവിനെ സാക്ഷാത്കരിക്കുകയാണോ, നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഓരോ ബോധങ്ങളും കടന്നു പോകുമ്പോൾ നമ്മുടെ മനസ്സ് തന്നെ, ബോധമൊന്നും മനസ്സെന്ന് പറയുന്ന ഒന്നുമില്ല, ബോധമൊന്നും മനസ്സൊന്നോ അറിവൊന്നോ ശബ്ദങ്ങൾ മാറ്റി മാറ്റി പറയുന്ന ഒന്നേ ഉള്ളൂ. ഇതിങ്ങനെ കടന്നു പോകുമ്പോൾ നമ്മൾ ധരിക്കുന്ന എന്താണോ, എൻ്റെ മനസ്സിൽ അറിവുണ്ടായി, അല്ലെങ്കിൽ പറയും എൻ്റെ ഉള്ളിൽ അറിവുണ്ടായി എന്നാണ് നമ്മൾ ധരിക്കുന്നത്. പക്ഷേ ഈ അറിവുണ്ടാകുന്നത് മനസ്സിലല്ല, മറിച്ച് മനസ്സ് സ്വയം അറിവാണ്. മനസ്സിൽ വിശേഷിച്ച അറിവുണ്ടാകുന്നില്ല, ഈ അറിവിനെ തന്നെയാണ് മനസ്സെന്നും പറയുന്നത്. എന്നാൽ ഈ അറിവിന് ഉണ്ടാകാനും മറയാനും അതിന് ഉയർന്നു വരാനും മറഞ്ഞു പോകാനും അതിന് പ്രത്യക്ഷമാകാനും അപ്രത്യക്ഷമാകാനും ഒരിടമുണ്ട്. ഈ അറിവ് എവിടെയാണിങ്ങനെ നൈരന്തര്യമായി പ്രവചിച്ചുകൊണ്ടിരിക്കുന്നത്, ആ സ്ഥാനം, അതിനാണ് ഇവിടെ അറിവിൻ്റെ സ്വരൂപം എന്ന് പറയുന്നത്. കാരണം ഇത് അറിവാണെന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമില്ല, ഈ ബോധം അതിൻ്റെ കാര്യത്തിൽ സംശയമില്ല. കാരണം അത് സ്വയം പ്രകാശിക്കുന്നതാണ്. അറിവിനെ തിരിച്ചറിയാൻ മറ്റൊന്നിൻ്റെ സഹായം ആവശ്യമാണ്. ഇത് അറിവാണ്, കാരണം പറയുന്നു ഞാൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു, എനിക്ക് പല അറിവുകൾ മാറി മാറി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ നമ്മൾ പറയും എന്താണോ, അറിവ് എന്നിൽ സംഭവിക്കുന്നു, ഞാൻ അറിവുള്ളവനാണ്. നമ്മളുടെ മാറി മാറി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ അറിവിന് ഒരാധാരമുണ്ടെന്ന് നമ്മൾ അറിയുന്നു. എവിടെയാണ് ഈ അറിവുകൾ മാറി മാറി സംഭവിക്കുന്നത്? എന്നിൽ, ജലത്തിൽ തിരകൾ സംഭവിക്കുന്നത് പോലെ. തിരകൾക്ക് ആധാരം എന്താണ്? ജലം തന്നെ. തിരകളും ജലമയമാണ്. അതുപോലെ എന്നിൽ അറിവ് ഇങ്ങനെ മാറി മാറി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അറിവിനെ തിരിച്ചറിയുന്നതിന് എനിക്ക് മറ്റൊന്നിൻ്റെ ആവശ്യമില്ല. എന്തുകൊണ്ട്? അത് സ്വയം അറിവായിരിക്കുന്നതുകൊണ്ട്. അതാണ് അറിവിന് സ്വയം പ്രകാശം. പക്ഷെ അവിടെ നമ്മൾ ഒന്നറിയുന്നു, എന്താണോ, ഈ അറിവിനൊരാധാരമുണ്ട്. എന്തുകൊണ്ട്? ഈ അറിവ് എന്നിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അറിവ് ഒരു സ്ഥലത്ത് ഇങ്ങനെ മാറി മാറി പ്രകടമായിക്കൊണ്ടിരിക്കുകയാണ്. അതിനെയാണ് ഇവിടെ ബോധിപ്പിക്കുന്ന ശ്രുതി. എവിടെയാണോ ഈ അറിവ് ഇങ്ങനെ മാറി മാറി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അസ്വാനുഭവമാണല്ലോ അതും. അതാണ് സർവപ്രത്യയദർശി. സർവപ്രത്യയദർശിയായിരിക്കുന്ന അതാണ് താൻ. അത് പ്രത്യേകിച്ച് ബോധിപ്പിക്കേണ്ട കാര്യമുണ്ട്. കാരണം സ്വയം ഞാൻ അറിയുന്നുണ്ട് എന്നിലാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജലത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന തരംഗങ്ങൾ അത് ജലമയമാണ്. അതിനെ ആ ജലത്തിൽ നിന്നെങ്ങനെ വേർതിരിക്കാൻ പറ്റും? അതിന് ചലനമുണ്ട് എന്നതുകൊണ്ട് മാത്രം അതിനെ വേർതിരിക്കാൻ കഴിയില്ല. അപ്പൊ ആ തരംഗങ്ങളുടെ പ്രത്യേക സ്വരൂപമായിരിക്കുന്ന ജലം തന്നെ, അതിന് രണ്ടിനെയും വേർതിരിക്കാൻ വയ്യ. തരംഗത്തിന്റെ ജലം, ജലത്തിന്റെ ജലം, അങ്ങനെ രണ്ടില്ല. തരംഗരഹിതമായ ജലവും തരംഗ ജലവും രണ്ടും ഒന്ന് തന്നെ. അതുപോലെ ഈ അറിവ്, ഈ മാറുന്ന അറിവ്, ആ മാറുന്ന അറിവ് എവിടെയാണോ നിൽക്കുന്നത്, ആ അറിവ് എന്നല്ലത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ആ മാറുന്ന അറിവിനെയും ഞാൻ ദർശിക്കുന്നു. ദർശനമെന്ന് പറയുന്നതാണ് അറിവിന്റെ സ്വഭാവം. അറിയുക എന്നുള്ളതാണ് അറിവിന്റെ സ്വഭാവം. അപ്പൊ മാറുന്ന അറിവിനെ ഞാൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അറിയുന്നതുകൊണ്ട്, ആ മാറ്റത്തെ അറിയുന്നതുകൊണ്ടാണ് അതിനെ സാക്ഷി എന്ന് പറയുന്നത്. സർവമാറ്റങ്ങളെയും അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അറിവിന്റെ ഈ പ്രവാഹത്തെ അത് അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അറിവിന്റെ പ്രവാഹത്തെ അതിനെങ്ങനെ അറിയാൻ കഴിയും? അറിവായിരുന്നുകൊണ്ട് അറിയാൻ കഴിയും. സ്വയം അറിവായിരുന്നുകൊണ്ട് ഈ അറിവിന്റെ പ്രവാഹത്തെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോ തരംഗം എന്നുള്ള നിലയ്ക്ക് മാറ്റമുണ്ടെങ്കിലും ജലം എന്നുള്ള നിലയ്ക്ക് മാറ്റമില്ല. അറിവ് എന്നുള്ള നിലയ്ക്ക് ഇവിടെ മാറ്റം സംഭവിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ സാക്ഷി, ദർശി എന്ന് പറയുന്നു. ഇതാണ് തന്റെ വാസ്തവ സ്വരൂപം എന്നാണ് ശ്രുതി ബോധിപ്പിക്കുന്നത്. ഈ അറിവിന്റെ മാറ്റത്തെ സദാ സാക്ഷാത്കരിച്ചുകൊണ്ടിരിക്കുന്ന ഈ അറിവ്, അല്ലെങ്കിൽ എന്തിനെ ആശ്രയിച്ചിട്ടാണ് ഈ അറിവിന്റെ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അത് സ്വയം അറിവാണ്. എന്തിനാശ്രയിച്ചിട്ടാണ് ഈ ജലത്തിൽ തരംഗങ്ങളുടെ ഈ മാറ്റം സംഭവിക്കുന്നത്? കേവലം ജലത്തെ ആശ്രയിച്ചിട്ടാണ്, രണ്ടാമതൊന്നിനെ ആശ്രയിച്ചിട്ടല്ല. എന്നാലും അവിടെ മാറ്റങ്ങൾ സംഭവിക്കുന്നു, ഏകത്തിൽ തന്നെ മാറ്റം സംഭവിക്കുന്നു. ഏകമായ ജലത്തിൽ തന്നെ എന്താണ് നിരകളും പദകളും തരംഗങ്ങളും സംഭവിക്കുന്നു, ഒരു ചലനം അവിടെ സംഭവിക്കുന്നു. അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ദിവസം, അച്ഛനെ സംഭവിക്കുന്നതിനവിടെ നിമിത്തമുണ്ട്, വായുവാണ് നിമിത്തം. ഇവിടെ ഏകമായിരിക്കുന്ന ഈ അറിവിൽ മായാവായു ഈ തരംഗങ്ങളെ സൃഷ്ടിക്കുന്നു, ബോധ തരംഗങ്ങളെ സൃഷ്ടിക്കുന്നു. അതനുസ്യൂതമായി ഇങ്ങനെ പ്രവഹിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ പ്രവാഹത്തിൽ മുഴുകിയിരിക്കുന്നതുകൊണ്ട് ആ പ്രവാഹത്തിന് സാക്ഷിയായിരിക്കുന്ന അറിവായി സ്ഥിതി ചെയ്യാൻ കഴിയുന്നില്ല. ആത്മസ്ഥിതി, ആത്മനിഷ്ഠ അത് കഴിയുന്നില്ല. ഈ ബോധം സ്വസ്വരൂപസ്ഥിതിക്ക് പകരം ഈ മായാവായുവിൽ പെട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് മനസ്സിന്റെ കറക്കം. വായു നിശ്ചലമായ തരംഗം നിശ്ചലമാവും, ജലം മാത്രം അവശേഷിക്കും. പിന്നെ തരംഗങ്ങളുള്ള ജലം എന്ന് പറയാൻ കഴിയില്ല. സർവപ്രത്യദർശി എന്ന് പറയാൻ കഴിയത്തില്ല. കാരണം പ്രത്യയങ്ങളുള്ളപ്പോഴേ പ്രത്യദർശിയാവുന്നു. പ്രത്യയങ്ങളില്ലെങ്കിൽ അവിടെ പ്രത്യദർശനമില്ല. അതുകൊണ്ട് തന്നെ പറയുന്നു, നിർഗുണം, നിശ്ചലം, നിരാകാരം, നിഷ്ക്രിയം, ബ്രഹ്മ എന്ന് പറയുന്നു. അതാണ് മനസ്സിന്റെ ഈ ചലനം നിശ്ചലമാകുന്നതാണെന്ന് പറയുന്നത്. മനസ്സിന്റെ ചലനത്തിന്റെ നിശ്ചലത എന്ന് പറയുന്നതും ചിത്തത്തിന്റെ നിരോധമല്ല. നമ്മൾ ധരിക്കുന്നത് പോലെ മനസ്സിനെ പിടിച്ചടക്കുന്നതല്ല. മനസ്സിനെവിടെയെങ്കിലും പിടിച്ചുറപ്പിച്ചു വയ്ക്കുന്നില്ല, ചലിക്കാതെ. ഇപ്പോ തരംഗങ്ങളുടെ നിശ്ചലത എന്ന് പറയുന്നത് എന്താണ്? ആ വായു ചലിക്കാതിരിക്കുകയാണ്. അവിടെ ഒരു ക്രിയയുണ്ട്. ഇവിടെ വാസ്തവത്തിൽ അങ്ങനെ ഒരു ക്രിയയില്ല. ഒരു പ്രവൃത്തി നടക്കുക, ആ പ്രവൃത്തിയെ തടയുക എന്നുള്ളതല്ല ഇവിടെ സംഭവിക്കുന്നത്. നമ്മൾ മനസ്സിനെ നിരോധിക്കുകയാണെങ്കിൽ അങ്ങനെയല്ല. മനസ്സിൻ്റെ നിശ്ചലത എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിനെ ഒരു ചലനമായി കണ്ടിട്ട് അതിനെ നമ്മൾ നിരോധിക്കാൻ ശ്രമിക്കുന്നു, ആ ചലനത്തെ. അതല്ല ഇവിടെ മനസ്സിൻ്റെ നിശ്ചലത എന്ന് പറയുന്നത്. കാരണം ഇവിടുത്തെ മനസ്സിൻ്റെ നിശ്ചലത സംഭവിക്കുന്നത് എങ്ങനെ? ഈ സമ്യക് ദർശനം കൊണ്ടാണ്, അതായത് വിവേകം കൊണ്ടാണ്. ആ വിവേകം കൊണ്ടുള്ള നിശ്ചലത എന്ന് പറയുന്നത് ഒരു ക്രിയ ഉണ്ടായിട്ട് ആ ക്രിയ ഇല്ലാതാകുന്നതല്ല. എന്തുകൊണ്ട്? ദർശനം വിവേകം എന്ന് പറയുന്ന ഒരു ക്രിയയല്ല, ബോധം ക്രിയയല്ല, അറിവ് ക്രിയയല്ല. ക്രിയ സംഭവിക്കുകയാണെങ്കിൽ ആ ക്രിയയെ ഇല്ലാതാക്കാം. ഒരു പ്രവൃത്തി സംഭവിക്കുകയാണെങ്കിൽ ആ പ്രവൃത്തി ഇല്ലാതാക്കാം. ജലത്തിലതാ സംഭവിക്കുന്നു, അവിടെ അത് പ്രവൃത്തി സംഭവിക്കുന്നു, പ്രവൃത്തി ഇല്ലാതാകുന്നു. ഈ മനസ്സിനെ ഒരു പ്രവർത്തനമായി സങ്കല്പിച്ച് ആ പ്രവർത്തനത്തെ നിശ്ചലമാക്കുന്നതാണ് യോഗാഭ്യാസം, മനോനിരോധം എന്ന് പറയുന്നത്. ഇവിടെ മനസ്സിൻ്റെ നിശ്ചലത അങ്ങനെയല്ല. കാരണം ഇവിടെ മനസ്സ് വാസ്തവത്തിൽ ക്രിയാരൂപമല്ല. എന്തുകൊണ്ട്? നമ്മൾ പറഞ്ഞു പ്രത്യയ പ്രത്യേകാത്മതയ വിദിതം. മനസ്സ് എൻ്റെ പ്രത്യക് സ്വരൂപം, അത് ഈ അറിവ് തന്നെയാണ്. അറിവിൻ്റെ സ്വഭാവം എന്താണ്? അത് നിഷ്ക്രിയമാണ്. മനസ്സിൻ്റെ പ്രത്യേക സ്വരൂപം അറിവ്, അറിവിൻ്റെ സ്വഭാവം നിഷ്ക്രിയം. അപ്പോൾ മനസ്സ് നിഷ്ക്രിയം എന്നാണ് ഇവിടെ മനസ്സിലാക്കി തരുന്നത്. അങ്ങനെയുള്ള വിവേകം, ആ വിവേകമാണ് മനസ്സിൻ്റെ നിശ്ചലത.